പേജ് നമ്പർ 50, ഭാഗം 5. ഉടുപ്പ് കിട്ടിയ അന്ന് മുതൽക്ക് അമ്മ മർഖലേത്തിയെ സിസ്റ്റർ എന്നേ വിളിക്കാറുള്ളൂ. വയ്യ സിസ്റ്റേ, കണ്ണിനാകെ ഒരു കുഴപ്പം. കഴിഞ്ഞ പ്രാവശ്യം സിസ്റ്റർ വന്നപ്പോൾ ഇതിനെ കളം തെളിച്ചിട്ടുണ്ടായിരുന്നു. ജോണിൻ്റെ മകൻ ആനൻ്റെ ആദ്യ കുർബാന കൈക്കുള്ള പാടിൽ പങ്കെടുക്കാൻ മർഖലീത്ത വന്നപ്പോൾ അമ്മ പറഞ്ഞു. ബഹുമാനം കാരണം അമ്മ അവളിൽ നിന്ന് ഒരടി വിട്ടുനിന്നു. ഒച്ചയും താഴ്ത്തി പിടിച്ചു. വീട്ടുമണമുള്ള അമ്മയുടെ വസ്ത്രം മർഖലീത്തയുടെ വിശുദ്ധ വസ്ത്രങ്ങളെ കൂട്ടിത്തൊടാതിരിക്കാൻ അമ്മ ശ്രദ്ധിച്ചു. ആഭേലമ്മയെയും കൂട്ടിയാണ് മർഖലീത്ത വന്നത്. സിസ്റ്റർമാർ അധിക നേരവും അമ്മയുടെ മുറിയിൽ തന്നെ ഇരിക്കണമെന്ന് അമ്മ നിർബന്ധിച്ചു. വാതോരാതെ വർത്തമാനം പറഞ്ഞ് അമ്മ അവരെ ബുദ്ധിമുട്ടിപ്പിച്ചു. ആഭേലമ്മയ്ക്ക് ഒന്ന് നടുചായക്കണമെന്നുണ്ടായിട്ടും രാത്രി ഒരുപാട് നേരം അമ്മ വർത്തമാനം തുടർന്നു. തലയാട്ടിയും മൂളിയും ചിരിച്ചും ഉറക്കം തൂങ്ങിയുമാണ് ആഭേലമ്മ ഇരുന്നു കൊടുത്തത്. രോഗം, വേദന, മരണം, ഇതിൽ കവിഞ്ഞൊരു വിഷയം അമ്മയ്ക്ക് പറയാനുണ്ടായിരുന്നില്ല. മരണത്തിനു ശേഷം എന്താവും എന്നതിനെപ്പറ്റി അമ്മയ്ക്ക് പേടിയുണ്ടായിരുന്നു. ഇരുട്ട്, അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാഞ്ഞത് ഇരുട്ടാണ്. മരണത്തിനു ശേഷം അനന്തമായ ഇരുട്ടായിരിക്കും. കണ്ണടയ്ക്കുന്നത് തന്നെയല്ലേ മരണം. കണ്ണടച്ചാൽ ഇരുട്ടല്ലാതെ വേറെ എന്തുണ്ട്? രാത്രികളിൽ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണർന്നമ്മ മുന്നറിയിപ്പ് നൽകും. കറണ്ട് ഇപ്പൊ പോവൂട്ടാ, മെഴുതിരിയും തീപ്പെട്ടി എടുത്തു വെച്ചോ. അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ഏറ്റവും ശക്തമായിരിക്കുക ഈ മുന്നറിയിപ്പുകളായിരിക്കും. അമ്മയുടെ മുറിയിൽ 24 മണിക്കൂറും വിളക്കു കത്തി. വിളക്കണച്ചാൽ മരണമാണ്. സ്വർഗം വെളിച്ച അമ്മേ, ആഭേലമ്മ ധൈര്യം കൊടുത്തു. ബസ് പൂർക്കാനേലാ? അമ്മ ചോദിച്ചു. ബസ് പ്രൂക്കാന, ശുദ്ധീകരണ സ്ഥലമാകുന്ന പാറാവ്. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ യോഗ്യതയുണ്ടാവുന്നത് ബസ് പ്രൂക്കാനയിലെ പീഡനങ്ങളാലും വേദനകളാലും ശുദ്ധീകരിച്ചെടുക്കപ്പെട്ടതിനു ശേഷം മാത്രമാണ്. അതിനവരെ സഹായിക്കാൻ ഭൂമിയിലുള്ളവരെ കൊണ്ടാവും. ജപം, ധാനം, ഉപവാസം, ത്യാഗം, കുർബാന. ഇതിൽ കുർബാന ഒഴിച്ചുള്ളതൊക്കെ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റും. കുർബാന ചൊല്ലാൻ അച്ഛന്മാർക്കേ പറ്റൂ. സാധാരണക്കാർ അതിനുള്ള കാശ് കൊടുത്താൽ അച്ഛന്മാർ കുർബാന ചൊല്ലിക്കോളും. കുർബാന പള്ളിയിലാപ്പീസിൽ, കുഴിക്കോപ്പസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാശ് കൊടുത്ത് ചെയ്യിപ്പിക്കാം. അതൊക്കെ ഓർത്ത് ചെയ്യണം. ചണ്ണേര വർക്കിമാഷ്ക്ക് വേണ്ടി അമ്മ അതൊക്കെ ഓർത്ത് ചെയ്യുന്നുണ്ട്. എന്നെ കൊണ്ടായതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് സിസ്റ്റേ. അങ്ങോട്ട് പോയാൽ പിന്നെ എന്തോരം ആയെങ്കിലും ഒറ്റ ദിവസം കുർബാന മുടക്കിയിട്ടില്ല. ഒറ്റ വെള്ളിയാഴ്ച ഉപവാസം എടുക്കാണ്ടിരുന്നിട്ടില്ല. നേരാ നേരത്ത് കുർബാന ചൊല്ലിക്കലും കുഴിക്കോപ്പിസ് കഴിക്കലും ഒക്കെ ഉണ്ട്. കൊല്ലത്രയായി എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടെങ്കിൽ അങ്ങൊരു 10 പണ്ടേ സ്വർഗത്തിലെത്തിയിട്ടുണ്ടാവും. എൻ്റെ കാര്യം വരുമ്പോൾ ആരാ ഇതൊക്കെ ഓർത്ത് ചെയ്യാമെന്നറിയില്ല. അതിനല്ലേ മക്കള്? ഓ മക്കള്, അവർക്ക് 100 കൂട്ടം കാര്യങ്ങൾ വേറെ കാണും. എനിക്ക് പിന്നെ വേറെ എന്താ പണി അമ്മേ പ്രാർത്ഥിക്കല്ലാണ്ട്? മർഖലീത്ത ചോദിച്ചു. അമ്മയ്ക്ക് വിശ്വാസം വരാത്ത പോലെ മുഖം തെളിഞ്ഞില്ല. കുറച്ചു നേരത്തേക്ക് അമ്മ വർത്തമാനം നിർത്തി. ശുദ്ധീകരണ സ്ഥലത്തെ ഇരുട്ടുകൾ മുഴുവൻ അമ്മയുടെ മുഖത്തെ കടിഞ്ഞുകൂടുന്നത് മർഖലീത്ത കണ്ടു. ബസ് പൂർക്കാനെന്ന് സ്വർഗത്തിലേക്ക് കയറ്റാൻ ഒരു 25 കൊല്ലം കുർബാന ചൊല്ലിച്ചാൽ മതിയാവോ സിസ്റ്റേ? അമ്മ ചോദിച്ചു. ആഭേലമ്മയ്ക്ക് ചിരി വന്നു. അതെന്താ 25 കൊല്ലത്തിൻ്റെ കണക്ക്? അമ്മയുടെ കയ്യിൽ പലതായി മടക്കിയ മുഷിഞ്ഞ കടലാസിൽ കുറിച്ചിട്ടൊരു കണക്കുണ്ടായിരുന്നു. ആഘോഷമായ കുർബാന 3000 രൂപ, സിമിത്തേരിയിൽ വലിയ ഒപ്പീസ് 2000 രൂപ, പള്ളിക്കകത്ത് ചെറിയ ഒപ്പീസ് 300 രൂപ, ആകെ തുക 5300 രൂപ. അമ്മയ്ക്ക് ശുദ്ധീകരണ സ്ഥലത്തൊന്നും കിടക്കേണ്ടി വരില്ല. പോരെ, എന്താ ഉറപ്പ്? ഉറപ്പാ, അവിടെ ഇരുട്ടാ വിളിച്ച അത് പറ. മർഖലീത്തയ്ക്ക് സങ്കടം തോന്നി. അവളുടെ കയ്യിൽ അമ്മയ്ക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന മെഴുകുതിരി കൂട് ഉണ്ടായിരുന്നു. കത്തുമ്പോൾ പൂവിരുന്നതുപോലെ മണം തോന്നുന്ന മെഴുതിരികൾ. അവൾ 3 മെഴുതിരികൾ കത്തിച്ചു വെച്ചു. അവയുടെ ഉടലിൽ നിന്ന് സുഗന്ധം ഉരുകി ഇറങ്ങാൻ തുടങ്ങി. കുറച്ചുനേരം അമ്മ മെഴുതിരി വെട്ടത്തിലേക്ക് നോക്കിക്കിടന്നു. പിന്നെ ആഭേലമ്മയോട് പറഞ്ഞു, സിസ്റ്റർ കിടന്നോട്ടാ. കിടക്കാൻ പോകുന്നതിന് മുമ്പ് അമ്മയ്ക്ക് സ്തുതി പറഞ്ഞപ്പോൾ അമ്മ മർഖലീത്തയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. അങ്ങനെ ചെയ്യാൻ സ്വാതന്ത്ര്യമെടുത്തതിൻ്റെ ചമ്മലോടെ, സിസ്റ്റർമാരുടെ കൈമ്മലൊക്കെ ഇങ്ങനെ പിടിക്കാൻ പാടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അമ്മ ചിരിച്ചുകൊണ്ട് ആഭേലമ്മയോട് പറഞ്ഞു. എന്നിട്ട് അതിനെന്നെ ആയി കീർക്കുകയും ചെയ്തു. എന്തോരം വലിയ സിസ്റ്റായാലും ഞാൻ പറ്റ മോളല്ലേ. ആഭേലമ്മ അവർ രണ്ടാളുടെയും കൈകൾ കൂട്ടിപ്പിടിച്ചു. അതിനെന്താ അമ്മേ, ഞങ്ങൾ മനുഷ്യർ തന്നെയല്ലേ, ഞങ്ങളെ തൊടാൻ പാടില്ല എന്ന് ആരാ പറഞ്ഞേ? ആരും പറഞ്ഞിട്ടല്ല സിസ്റ്റേ, ഞങ്ങളൊക്കെ പാവികളല്ലേ, അതുകൊണ്ടൊരു പേടി. അതാ പാപികൾ മർഖലീത്ര, സോറി റിപ്പീറ്റ്, പാപികൾ. മർഖലീത്ത ആ രാത്രി മുഴുവൻ കിടന്ന് ആലോചിച്ചു. അമ്മ ചെയ്ത പാപങ്ങൾ എന്തായിരിക്കും? ഒരു പാപം ചെയ്യാൻ പോലും പറ്റാത്ത വിധം അത്ര ഇടുങ്ങിയ ഇടത്തിലാകുന്നു അമ്മയുടെ ജീവിതം. എന്നാലും അമ്മ നെഞ്ചത്തടിച്ച് ഏറ്റുപറയും, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഞാൻ ഏറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, ഞാൻ പിഴയാളി, അതൊരു ചടങ്ങാകുന്നു. ഞാൻ പിഴയാളി ഒരു പ്രാർത്ഥനയുടെ പേരാകുന്നു. എന്താണ് പിഴ? ഭൂമിയുടെ ഒരു കോണിലെ പിഴകൾ മറുകോണിൽ പുണ്യമായിരിക്കുന്നു. ഒരാളിൻ്റെ പിഴ വേറൊരാളിൻ്റെ ശരിയാവുന്നു. മർഗലീത്തയ്ക്ക് പിഴച്ചോ? മർഗലീത്തയുടെ പിഴകൾ അവളുടെ സ്വപ്നങ്ങളായിരുന്നു. പകലുറങ്ങുമ്പോഴും രാത്രി ഉറങ്ങുമ്പോഴും അവൾ പലതരം സ്വപ്നങ്ങൾ കാണുന്നു. സ്വപ്നങ്ങളിൽ പിഴകൾ തളച്ചു വളരുന്നു. ഒരിക്കൽ മർഗലീത്ത അവൾ പെറ്റുകിടക്കുന്നതായി സ്വപ്നം കണ്ടു. അവളുടെ കുഞ്ഞ് സ്വപ്നത്തിലുണ്ടായിരുന്നില്ല, എങ്കിലും അവൾ പെറ്റുകിടക്കുകയായിരുന്നു. പെറ്റുകിടക്കുന്നതിൻ്റെ സുഖത്തിൽ നിന്നുണരാൻ അവൾക്ക് മടിയായതിനാൽ വൈകി എഴുന്നേൽക്കുകയും പള്ളിയിൽ കുർബാനയുടെ നേരത്ത് ഉറക്കം തൂങ്ങുകയും ചെയ്തു. അത്തരമൊരു സ്വപ്നം അവൾക്ക് ആനന്ദവും ഭയവും ഒരുപോലെ ദാനം ചെയ്തു. അത് പങ്കുവയ്ക്കാൻ പറ്റിയ ഒറ്റക്കൂട്ട് ആരുമില്ലായിരുന്നു. ഉള്ളത് ആഭയലമ്മയാണ്. അമ്മയോളം പ്രായമുള്ള അവരോട് എങ്ങനെയാണ് മർഗലീത്ത കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ആഗ്രഹാഭിലാഷങ്ങളുടെ ലോകം തുറക്കുക? എങ്കിലും സ്വപ്നങ്ങൾ ഇല്ലാതാക്കാൻ എന്തു ചെയ്യണമെന്ന് ഉപദേശം തേടി അവൾ ആഭയലമ്മയുടെ അടുത്ത് ചെന്നു. സ്വപ്നങ്ങളില്ലെങ്കിൽ പിന്നെ എന്തു ജീവിതം? ആഭയലമ്മ ചോദിച്ചു. ദുസ്വപ്നങ്ങളാണെങ്കിലോ? ദുസ്വപ്നങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്താണ് നിന്റെ പ്രശ്നം? കാറ്റുകൾ, ഭീകരങ്ങളായ കാറ്റുകളെയാണ് ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഭീകരങ്ങൾ?
അതെ, എല്ലാം അടിച്ചു പറത്തിക്കൊണ്ടു പോകുന്നവ, കൊമ്പൻ ശ്രാവുകളെ പോലുള്ള കാറ്റുകൾ.
ചുഴലി?
അടിപതറിക്കുന്ന ചുഴലികൾ, മർഗലീത്ത പറഞ്ഞു. അത പകട, നീ സൂക്ഷിച്ചോട്ടാ, കറന്നെടുത്ത പാല് അട്ടിയിലേക്ക് തിരിച്ചു പോവില്ല, ആബേലമ്മ മുന്നറിയിപ്പ് നൽകി.
ശരിയാണ്, മർഗലീത്ത ചിന്തിച്ചു. അവൾക്കിനി ചണ്ണേരെ മർഗലീത്തയാവാൻ പറ്റില്ല. മനസ്സുകൊണ്ട് സിസ്റ്റർ മർഗലീത്തയായിരിക്കാനും പറ്റുന്നില്ല. പാല് പുളിച്ച് തൈരാവുന്നതുപോലെ ഒരു പരിണാമം അവളെ കാത്തിരിക്കുന്നു. അസ്വസ്ഥതയുടെ മൂർധന്യത്തിൽ 7 ദിവസം തുടർച്ചയായി മർഗലീത്ത സഭാപ്രാസംഗികൻ്റെ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നു. കാറ്റ് തനിക്കിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു എന്ന വിഷയം വെച്ച് കരീക്കന് വളരെ നീണ്ടൊരു കത്തെഴുതുകയും ചെയ്തു. ആനന്റെ കുർബാന കൈക്കൊള്ളപ്പാടിൻ്റെ അന്ന് മർഗലീത്ത കണ്ട വീടല്ല ഇത്. വിശുദ്ധ കനികയെ സ്വീകരിക്കാൻ ഭവനം മതിമറന്നൊരുങ്ങിയ ദിവസങ്ങളായിരുന്നു അവ. ജോണും പോളും ബഹുമാനം കാരണം സിസ്റ്റർമാരുടെ മുമ്പിൽ ഇരുന്നില്ല. ആലിസും സിൽവിയും ഭയഭക്തിയോടെ ഒതുങ്ങി നടന്നു. കുട്ടികൾ വളരെ പതുക്കെ മാത്രം സംസാരിച്ചു. സിൽവിയുടെയും ജോണിൻ്റെയും മകൾ റിനി കന്യാസ്ത്രീയാവാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് സിൽവി സിസ്റ്റർമാരെ അറിയിച്ചു. മർഗലീത്തയുടെ വലതുകാലിൻ്റെ പെരുവിരൽ പെട്ടെന്ന് മേലോട്ട് കോച്ചി വളഞ്ഞു. റിനി വലിയ ഭക്തിയാണെന്ന് അമ്മയും പറഞ്ഞു. റിനിയുടെ മുഖത്ത് നാണമായിരുന്നു. അവൾ സിൽവിയുടെ പിന്നിൽ ഒളിച്ച് അദൃശ്യയായി.
സിസ്റ്ററിൻ്റെ അതേ മോശയായ റിനി മോൾക്ക് മർഗലാൻ്റിൻ്റെ വരം കിട്ടിയാൽ മതിയായിരുന്നു, അമ്മ പറഞ്ഞു. അതിനുള്ള ഭാഗം എനിക്കുണ്ടാ, സിൽവി ആശങ്കപ്പെട്ടു. 10ഉം 12ഉം ഇല്ലല്ലോ സിൽവിക്ക്, ഒരൊറ്റ പെൺകുട്ടിയല്ലേ ഉള്ളൂ. അവളും അടത്തി ചേർന്നില്ലെങ്കിലും നിരാശപ്പെടേണ്ട കാര്യമില്ല. ആഭയലമ്മ അങ്ങനെ പറഞ്ഞതിൽ അമ്മയും സിൽവിയും അതിശയിച്ചു. പ്രേക്ഷിത വേലയ്ക്ക് ആളെ വേണ്ടാന്നോ? മുഖച്ഛായ ഉള്ളതുകൊണ്ട് മാത്രം ഒരാളുടെ വഴി വേറൊരാൾ തിരഞ്ഞെടുക്കണമെന്നില്ല, മർഗലീത്ത പറഞ്ഞു. റിനി നല്ലോണം പഠിച്ച് ജോലിക്ക് പോകണമെന്ന് അവൾ അഭിപ്രായപ്പെട്ടു. പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്നത് അന്തസ്സിന് കുറവാണെന്ന് വിശ്വസിക്കുന്നവരായിരുന്നു ചെണ്ണയുടെ ആൺമക്കൾ. അവരിലൂടെ ആ വിശ്വാസം ഭാര്യമാർക്കുമുണ്ടായിരുന്നു. മർഗലീത്ത അങ്ങനെ പറയണ്ടായിരുന്നുവെന്ന് സിൽവിക്ക് തോന്നി. അന്ന് മർഗലീത്ത തിരിച്ചു പോകുമ്പോൾ വീട്ടുവാതുക്കൽ നിന്ന് കൈവീശിയ കുടുംബമാണോ ഇത്? ഒരു ഗ്രൂപ്പ് ഫോട്ടോ പോലെ മർഗലീത്തയുടെ മനസ്സിൽ മുഴങ്ങി നിൽക്കുന്നുണ്ട് വീട്ടുവാതുക്കലെ ആ കുടുംബചിത്രം. ഏറ്റവും താഴത്തെ ചവിട്ടുകലിൽ ആനന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ചിരിച്ചു നിൽക്കുന്ന റിനി, ആനന്റെ മുൻവരിപ്പല്ലിലെ കൊഴിഞ്ഞ 3 പല്ലുകളുടെ വിടവ്, അവർക്ക് പിന്നിൽ പോളിൻ്റെയും ജോണിൻ്റെയും നടുവിൽ നിൽക്കുന്ന അമ്മ, 3ാമത്തെ ചവിട്ടുകളിൽ സിൽവിയും എലയനയും എടുത്തുകൊണ്ട് ആലിസും. കുടുംബത്തിനു പിന്നിൽ അവരുടെ തലയ്ക്ക് മീതയായി ചില്ലിട്ട് വെച്ച പടമായി ചണ്ണേരെ വർക്കിമാഷ്. ആകെ ചിതറിത്തെറിച്ചു പോയൊരു ചില്ലുപാത്രം പോലെ മർഗലീത്തയ്ക്കിപ്പോൾ വീട് അനുഭവപ്പെടുന്നു. ഓരോ ചില്ല് കഷ്ണവും മൂർച്ചയുള്ളതാണ്, കുത്തി കയറുന്നതാണ്. റിനീനെ ഒന്ന് വിളിച്ചേച്ച ഇടത്തിയെ, മർഗലീത്ത വലിയ പണിക്കാരിയോട് പറഞ്ഞു. അവൾ പനി മാറി വലിയ പണിക്കാരി ഉണ്ടാക്കി കൊടുത്ത പൊടിയരിക്കഞ്ഞു കുടിക്കുകയായിരുന്നു. എന്തിനാ അമ്മ ആക്കട അവനെ വെറുതെ കല്ല് കുളിക്കണേ? പണിക്കാരി വിഷമത്തോടെ ചോദിച്ചു. ഉപ്പിലിട്ട നാരങ്ങയിലെ ഒരു ചൂന്യമുളക് കടിച്ച് മർഗലീത്തയുടെ നാവെരിഞ്ഞു. പണിക്കാരി ഇപ്പോഴും അവൾ അമ്മയെന്ന് വിളിക്കുന്നത് മർഗലീത്തയെ അസ്വസ്ഥയാക്കി. ആളുകൾ അവളെയല്ല, അവളുടെ ഔദ്യോഗിക വസ്ത്രങ്ങളെയാണ് അമ്മയെന്ന് വിളിച്ചിരുന്നത്. ഉടുപ്പൂരിയ കന്യാസ്ത്രീയെ വിളിക്കേണ്ട വിളികളാവും ജോണും പോളും കൂടി വിളിച്ചത്, പെരിയാടി മോളെ. കുട്ടികൾ തൻ്റെ അടുത്തേക്ക് വരാൻ പാടില്ലെങ്കിൽ താൻ അവരുടെ അടുത്തേക്ക് പോകണം. മർഗലീത്ത എഴുന്നേറ്റ് പതുക്കെ ചുവരിൽ പിടിച്ചു നടന്നു. കുട്ടികൾ തളത്തിലെ സോഫകൾക്കിടയിൽ ഒളിച്ച് കളിക്കുകയായിരുന്നു. മർഗലീത്തയെ കണ്ട് ഒളിക്കാൻ മറന്ന് അവർ മിഴിച്ചു നിന്നു. 1-2 നിമിഷങ്ങൾക്ക് ശേഷം ആനൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, മമ്മി ദേ,
അവനത് എങ്ങനെ മുഴുവനാക്കണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അവൻ അകത്തേക്ക് ഓടിപ്പോയി. പിന്നാലെ റിനിയും കുട്ടികളുടെ കാലടികളുടെ ഇളം ചുവപ്പ് നിറം മാത്രം മർഗലീത്തയുടെ കണ്ണിൽ മായാതെ നിന്നു. ഫോണിരിക്കുന്ന മുക്കാലിക്കരികിൽ മർഗലീത്ത കുറേ നേരം ഓർമ്മയിൽ തപ്പിത്തടഞ്ഞു നിന്നു. ഓർമ്മ വന്ന നമ്പറുകളുടെ കൂട്ടത്തിൽ നിന്ന് അവൾ റോയ് ഫ്രാൻസിസ് കരീക്കൻ്റെ നമ്പർ തിരഞ്ഞെടുത്തു. മൈ ഗോഡ്, സിൽഫി ഓടിയെത്തി. പിന്നാലെ ആലസും കുട്ടികളും. എങ്ങടാ ഈ വിളിക്കണേ? സിൽവി മർഗലീത്തയുടെ കയ്യിൽ നിന്ന് റിസീവർ പിടിച്ചു വാങ്ങി. ചേട്ടന്മാര് വരട്ടെ. റിസീവർ തിരികെ വെച്ച് സിൽവി മുക്കാലിയിൽ ചാരി നിന്നു. മമ്മി ചെയ്തത് ശരിയായില്ലല്ലോ എന്നർത്ഥത്തിൽ നോക്കുന്ന കുട്ടികളോട് അവിടുന്ന് പോകാൻ അവൾ ആജ്ഞം കാട്ടി. ആലിസും ആ ശരികേടിൽ വിഷമിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ മർഗലീത്ത പതറി. ഇത്ര വലിയൊരു അപമാനം അവൾക്ക് ഇതുവരെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. തൊട്ടടുത്തുള്ള ചാരകസേരയിലേക്കിരുന്ന് രണ്ട് കൈകൊണ്ട് മുഖം പൊത്തി മർഗലീത്ത ആ അവസ്ഥയെ മറികടക്കാൻ ശ്രമിച്ചു. മുഖം മറച്ച് തല താഴ്ത്തി ഏറെ നേരം അവൾ ഇരുട്ടിലിരുന്നു. ചണ്ണേര വർക്കിമാഷിൻ്റെ ചാരുകസേരയായിരുന്നു അത്. അതിലിരുന്നാണ് വർക്കിമാഷ് മർഗലീത്തയെ ഉപദേശിച്ചത്. സേവനം ചെയ്യണമെങ്കിൽ മടത്തി പോണെന്ന് ആരാ പറഞ്ഞേ? മർഗലീത്ത കുടുംബത്തെ സേവിക്കേ, രാവും പകലുമില്ലാതെ കഷ്ടപ്പെടുന്ന നിന്റെ അമ്മയെ സേവിക്കേ, അതിൽ സമ്പൂർണമായി മനസ്സർപ്പിക്കേ. അത് ആനന്ദമുണ്ടാക്കും. ആനന്ദമാണ് ദൈവം. പ്രവൃത്തിയിലും അധ്വാനത്തിലും കൂടി ആനന്ദമുണ്ടാവും. എൻ്റെ അപ്പാ, കുടുംബം വികാരങ്ങളുടെ ഒരു തടവാണ്. സ്വാർത്ഥമാണ് അതിൻ്റെ അടിയിൽ മുഴുവൻ. എൻ്റെ അമ്മ, എൻ്റെ അപ്പൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുട്ടികൾ, എൻ്റെ സ്വത്ത്, എനിക്ക് ഈ നശിച്ച സ്വാർത്ഥതയിൽ നിന്ന് രക്ഷപ്പെടണം. ചണ്ണേര വർക്കിമാഷ് ചിരിച്ചു. എന്നാൽ എൻ്റെ മോള്, മുക്കിലെ അയ്യപ്പൻ്റെ വീടിനെ സേവിക്കണം. തീരെ സ്വാർത്ഥതയില്ലാതെ നിനക്ക് പ്രവർത്തിക്കാം. മുക്കിലെ അയ്യപ്പൻ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ്. ദേശത്ത് നടന്ന പ്രസിദ്ധമായ രാഷ്ട്രീയ വഴക്കിൽ വലത്തെ കൈയും കാലും നഷ്ടപ്പെട്ടവനാണ്. അയാളുടെ ഭാര്യ രോഗം ബാധിച്ച് കിടപ്പിലായിരിക്കുന്നു. നാഴിയും ചിരട്ടയും പോലുള്ള മൂന്ന് കുട്ടികളും ദാരിദ്ര്യവും അയാളെ തകർത്ത് കളഞ്ഞിരിക്കുന്നു. ധനസഹായത്തെക്കാൾ ആൾ സഹായം അവൾക്ക് ആവശ്യമുണ്ട്. ചെല്ല്, മഠത്തിൽ പോയി നീ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെല്ലാം ആ കുടുംബത്തിന് വേണ്ടി ചെയ്യ്. അപ്പൻ പരിഹസിക്കുകയാണോ എന്ന് പോലും മർഗലീത്തയ്ക്ക് തോന്നി. മുക്കിലെ അയ്യപ്പൻ താണ ജാതിക്കാരൻ. പുറമ്പോക്കിലെ കുടിലിൻ്റെ മുറ്റത്ത് എന്നും കെട്ടിനിൽക്കുന്ന അഴുക്കുവെള്ളം, മൂക്കൊലിക്കുന്ന കുട്ടികൾ, ഒരിടജീവിയേക്കാൾ കഷ്ടമായി നിലത്തിഴയുന്ന അയ്യപ്പൻ്റെ പെൺ തങ്കമ്മ, വൃത്തികെട്ട തുണികൾ, വൃത്തികെട്ട പാത്രങ്ങൾ, പട്ടികൾ, കോഴികൾ. അപ്പം പറയണതിൽ കാര്യമുണ്ട്. പക്ഷേ ഇതൊക്കെ ഇത്തിരി മനസ്സ് വെച്ച് ആർക്കും ചെയ്യാലോ? അങ്ങനെയാണോ സന്യാസം? മർഗലീത്തയുടെ അപ്പൻ രണ്ട് കൈകൊണ്ടും അവളുടെ ശിരസിൽ തലോടിക്കൊണ്ടിരുന്നു. ചാരുകസേരയിലിരിക്കുന്ന അപ്പൻ്റെ മുട്ടുകാലിൽ മുഖം ചായച്ചിരിക്കുകയായിരുന്നു മർഗലീത്ത. സന്യാസം, ജീവിതത്തിൻ്റെ സൗന്ദര്യം കാണാൻ പല വഴികളിലൂടെയും അന്വേഷിച്ചു നടക്കാം. ഒറ്റാന്തടിയായി മഠത്തിൽ ജീവിച്ച് ജീവിതം എന്തെന്നറിയാൻ ശ്രമിക്കാം. കല്യാണം കഴിച്ച് പേറും പിറപ്പും പങ്കപ്പാടും ദുരിതവും വീടും അയൽക്കാരും ചുറ്റുപാടും ഒക്കെ ആയിക്കൊണ്ടും കൊടുത്തും ജീവിച്ചും അതന്വേഷിക്കാം. നിങ്ങൾ എന്തിനാ അവളുടെ മനസ്സ് മാറ്റാൻ നോക്കണേ? അവൾക്ക് ദൈവവിളി കിട്ടിയതാ. നിങ്ങൾ തടഞ്ഞാൽ നിൽക്കില്ല, തടയാൻ പാടുമില്ല. ഈ പേറും പിറപ്പും മക്കളെ വളർത്തലു എന്നൊക്കെ പറയുന്നത് അത്ര വലിയ സുഖമുള്ള കാര്യമൊന്നല്ല മോളെ. ദൂരേന്ന് നോക്കണവർക്ക് അങ്ങനെ തോന്നും. അതിൻ്റെ ദുരിതം എന്താണെന്ന് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ. മർഗലീത്തയുടെ അമ്മ എപ്പോഴും ദൈവവിളിയുടെ ആഘോഷത്തിൽ മുങ്ങിയാണ് നടന്നിരുന്നത്. അപ്പൻ പെട്ടെന്ന് വിഷാദവാനായി. നിന്റെ അമ്മ പറയണത് ശരിയാവും. അവൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കുടുംബം ചിലപ്പോൾ അവൾക്ക് അങ്ങനെയാവും അനുഭവപ്പെട്ടിരിക്കുക. മർഗലീത്തയുടെ മുടിയിലൂടെ അപ്പൻ്റെ കൈകൾ നിർത്താതെ ഒഴുകി നടന്നു. എനിക്ക് മഠത്തിൽ ചേരണം, മർഗലീത്ത പറഞ്ഞു.
എന്തു കാണാനാണ് നിങ്ങൾ മരുഭൂമിയിൽ പോയത്? കാറ്റിലാടുന്ന ഞങ്ങണയോ? പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ ഒരുവനെ കാണാനോ? ഇതാ പട്ടുവസ്ത്രങ്ങൾ അണിയുന്നവൻ രാജകൊട്ടാരത്തിലാണ്. വേണോ എൻ്റെ മോൾക്ക് അരമനകളിലെ വാസം? അപ്പൻ ചോദിച്ചു. അപ്പൻ ഉപദേശം അവസാനിപ്പിച്ചു. മർഗലീത്ത നെടുവീർപ്പിട്ടു. അരമനവാസം മതിയാക്കി മർഗലീത്ത തിരിച്ചെത്തിയിരിക്കുന്നു. രാത്രിയാവുന്നതുവരെ മർഗലീത്ത അവിടെ തന്നെ ഇരുന്നു. സിൽവിയും ആലിസും അടക്കി പിടിച്ച ഒച്ചയിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരുന്നു. അവർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അവരുടെ കുട്ടികൾ ഉറങ്ങിയെന്നും അമ്മ ഉറങ്ങിയിട്ടില്ല എന്നും ആൺമക്കൾ വരാതെ അമ്മ ഉറങ്ങാറില്ലെന്നും അവർ രണ്ടാളും ഭർത്താക്കന്മാർ വരും മുൻപേ കിടക്കാറുള്ളതാണെങ്കിലും ഇപ്പോൾ മർഗലീത്തയ്ക്ക് കാവലിരിക്കുകയാണെന്നും മർഗലീത്ത മനസ്സിലാക്കി. ചെറുതും വലുതുമായ മഴകൾ ഓരോന്ന് പെയ്തു പോയിക്കിട്ടിരുന്നു. വർത്തമാനകാരികൾ ഉറക്കം തൂങ്ങി പലവട്ടം വീഴാൻ പോയി. അകത്ത് എലേന ഉണർന്ന് കരഞ്ഞു. നിങ്ങൾ ഇതുവരെ കിടന്നില്ലേ എരിപെണ്ണുങ്ങളെ? കിടാവ് കരയണ്ടല്ലോ. മർഗലീത്തയുടെ അമ്മ വന്ന് ആലിസിനെ തട്ടി വിളിച്ചു. ആലിസ് ഉറക്കപ്പിച്ചിൽ എണീറ്റ് ഓടിപ്പോയി. നിനക്ക് പോയി കിടന്നോടെ? അമ്മ സിൽവിയോട് ചോദിച്ചു. വർക്കിമാഷിൻ്റെ ചാരുകസേരയിൽ പടിയിൽ ചാരി നിലത്തിരിക്കുകയായിരുന്നു മർഗലീത്ത. അപ്പൻ്റെ മടിയിൽ എന്നോണം അവൾ ചാരുകസേരയുടെ പടിയിൽ തല ചായച്ചു വെച്ചിരുന്നു. സിൽവി അവളെ ചൂണ്ടിക്കാട്ടി. അമ്മയുടെ ഹൃദയം കഠിനമായി. ഉച്ചയ്ക്ക് മൂർച്ചയുണ്ടായി. അതിനെന്താ നീ ഉറക്കൊഴിച്ചു കൂത്തിരിക്കണേ? വല്ലോടത്തേക്ക് ഇറങ്ങിപ്പോയാലോ അമ്മേ? കുറച്ചു നേരത്തേക്ക് അമ്മ ഒന്നും പറഞ്ഞില്ല. പിന്നെ സിൽവിയെ പോലും മരവിപ്പിക്കുന്ന തരത്തിൽ പറഞ്ഞു, ഇറങ്ങിപ്പോയാ വല്ല റെയിലില കുളത്തിലാ ചാടി ചാവണ നല്ലത്. മർഗലീത്ത നടുങ്ങി. അമ്മയും അമ്മയുടെ പിന്നാലെ സിൽവിയും അകത്തേക്ക് പോയി. അകത്ത് വിളക്കുകൾ കെട്ടു. മഴകളെന്നെ കൊണ്ട് കാത്തിരുന്നു മർഗലീത്ത. ഒടുവിലത്തെ മഴ വന്നു. അതെല്ലാ മഴകളേക്കാളും സങ്കടകരമായിരുന്നു. പുലരി എത്തിയിരുന്നില്ല. ഞാൻ എന്തുകൊണ്ട് ചാവിള്ളയായില്ല? ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു കടന്ന ഉടനെ എന്തുകൊണ്ട് ഞാൻ മരിച്ചില്ല? മർഗലീത്ത പടിയിറങ്ങി. തലവഴി സാരി പുതച്ച് പള്ളിയിലേക്ക് പോകുന്ന ആരോ എന്ന മട്ടിൽ വഴിയുടെ ഓരം പറ്റി അവൾ നടന്നു. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി രാത്രി മുഴുവൻ അലഞ്ഞ ശേഷം തിരിച്ചു വരികയായിരുന്ന ജോണും പോളും അവളുടെ മേൽ ചെളിവെള്ളം തെറിപ്പിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു പോയി. അവർക്കവളെ മനസ്സിലായില്ല, അവൾക്കവരെയും.